ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத்து மந்திரம் 5. தஸ்மாத் அக்னி சமிதோ யஸ்ய சூரியஹ சோமாத் பர்ஜன்ய ஓஷதய பிரதிவ்யாம் புமான் ரேதஸ் சிஞ்சதி யோஷிதாயாம் பஹி பிரஜா பரிஷா சந்திரசூதா. பஞ்சாதிவாரேண ச யாஹ சம்சரந்தி பிரஜாஹ தா அபி தஸ்மாதேவ பரிஷா பிரஜாயந்தே இதிச்சதி. பஞ்சாக்னி துவாரே, பஞ்சாக்னி அஞ்சாக்னிகள் த்யூ பர்ஜன்யம் பிருத்திவி புருஷன் யோஷி ஸ்திரீ. பஞ்சஸ்வ அக்னி திருஷ்டே, இதனஞ்சினேயும் அக்னியாய் பாவனை செய்யுக. இது பஞ்சாக்னி வித்யா, வித்யான்னு வச்சா உபாசம். சாந்தோக்கியத்தில் விசதமாய் பரையும், அது தന്നെ ഇവിടെയും പറയുന്നു. ഉപനിഷത്തിൽ പല ഭാഗങ്ങളിലും ഇത് പറയുന്നു. ഉപനിഷത്ത് വേദത്തിൽ ഈ പഞ്ചാഗ്നി ചിലയിടത്തിൽ നിന്നും അല്പം വ്യത്യാസപ്പെടുത്തി, പുരുഷനിൽ നിന്നും എങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു, പരമപുരുഷനിൽ നിന്നും സൃഷ്ടിയെ ഭാവന ചെയ്യുന്നവനും സംസാരമാണ് ഗതി. ഇതാണ് സംസരന്തി. പഞ്ചാഗ്നി ദ്വാരേണ ചെയ്യാ സംസരന്തി. ആ പരമപുരുഷനിൽ നിന്ന് ജീവൻ സഞ്ചരിച്ച് സ്ത്രീ പുരുഷന്മാരിലൂടെ അത് സന്താനമായി തീരുന്നത് വരെ. അപ്പോൾ അത് ജീവന്റെ ഗതിയാണോ പറയുന്നത്? സഞ്ചരിക്കുകയാണ്. ഗൃഹസ്ഥൻ ഇത് ഭാവന ചെയ്യും. അതിൻ്റെ ഫലമോ സംസാരം തന്നെ. അതാണ് ചെയ്യാഹ സംസരന്തി. കർമ്മം ചെയ്യുന്നതിന് ഫലത്തിന് വേണ്ടിയാണ്. ഫലാനുഭവം എന്ന് പറയുന്നത് തന്നെ സംസാരം. അതുകൊണ്ട് ഫലത്തെ അനുഭവിക്കണമെങ്കിൽ മരിച്ചിട്ട് വീണ്ടും ജനിക്കണം. സ്വർഗം ഇവിടെ ഇരിക്കെ കിട്ടത്തില്ല, മരിച്ച് ജനിച്ചാലേ കിട്ടത്തുള്ളൂ. കർമ്മഫല അനുഭവത്തിന് വേണ്ടി സംസാരം. ആ സംസാരത്തെ തന്നെ ഭാവന ചെയ്താലോ അതിന്റെ ഫലവും സംസാരം തന്നെ. യാഹ സംസാരം പ്രജാഹ താ അഭി തസ്മാദിവ പുരുഷ. ആ പ്രജകളും പഞ്ചാഗ്നിയിലൂടെ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രജകളും പുരുഷ തസ്മാദ് എന്ന് പറഞ്ഞാൽ പുരുഷ ദേവപ്രജായന്തി, അതും ആ പുരുഷനിൽ നിന്ന് തന്നെയാണ്. ആദികാരണം പുരുഷൻ തന്നെ. തസ്മാത് പരസ്മാത് പുരുഷാ പ്രജാവസ്ഥാന വിശേഷരൂപ അഗ്നി സവിശേഷിത. തസ്മാത് പരസ്മാത് പുരുഷാ അഗ്നി. ഇവിടെ അഗ്നി എന്ന് പറയുന്നത് പഞ്ചാഗ്നി വിദ്യയിലും, അഗ്നി എന്ന് പറയുന്നത് ദ്വിലോകം. ദുലോകത്തെയാണ് പുരാണങ്ങളും മറ്റും സ്വർഗം എന്ന് പറയുന്നത്. അത് ആദ്യത്തെ അഗ്നി. അതാണ് പ്രജാവസ്ഥാന വിശേഷം. പ്രജാവസ്ഥാന വിശേഷം എന്ന് പറയുന്നത് എന്താണോ, പ്രജകൾ അവിടെ സ്ഥിതി ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നീട് ഭൂമിയിലേക്ക് വരുന്നു. സ്ത്രീ പുരുഷന്മാരിലൂടെ പ്രജയായി ഭൂമിയിൽ ജനിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു വരുന്നത്. കർമ്മം ചെയ്യുന്നവൻ അവിടെ എത്തിച്ചേരുന്നതിനാണ് കർമ്മം ചെയ്യുന്നത്. ആ കർമ്മത്തോടൊപ്പം ഇത്തരം ഒരു ഭാവന കൂടി വരുന്നു, തിരിച്ചു വരും. ആ ദുലോകത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും പ്രജയായി വരുന്നു. ഫലത്തിൽ ദുലോകത്തിൽ എത്തുന്നവൻ അവന്റെ ഭാവനയ്ക്കനുസരിച്ച് തന്നെ വീണ്ടും ഭൂമിയിൽ വരുന്നു. അതും കർമ്മത്തിന്റെ ഭാഗമാണ്. കാരണം കർമ്മസഹിതമായ ഉപാസനാസഹിതമായ കർമ്മം, കർമ്മത്തോട് ബന്ധപ്പെട്ട ഉപാസന എന്ന് പറയുന്നു. ഇതെല്ലാം വൈദികമാണ്. വൈദികമായ ഉപാസനകളെല്ലാം നമുക്ക് വളരെ വിചിത്രമായി തോന്നും. ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിരിക്കുന്നത് ശിവനെയോ വിഷ്ണുവിനെയൊക്കെ ധ്യാനിക്കുന്നതാണ്. ഇവിടെ അതൊന്നും, ഇവിടുത്തെ ഉപാസനകൾക്ക് അതുമായിട്ടൊരു ബന്ധമുണ്ട്. സാധാരണഗതിയിൽ ലൗകികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വളരെ വിചിത്രങ്ങളായി തോന്നും. ഇതും അതുപോലെ ഒരു വിചിത്രമായ ഉപാസനയാണ്. ആ സംസാരത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഫലവും സംസാരം തന്നെ എന്ന് പറയാം. ആദ്യം ദ്വിലോകം, അതിനെ അഗ്നിയായി ഭാവന ചെയ്യും. കാരണം അഗ്നിയായി ഭാവന ചെയ്യാൻ കാരണം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന അഗ്നിയിലാണ്. അഗ്നിയുടെ മുമ്പിലിരുന്നാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തോട് ചേർന്ന് വരുന്ന ഭാവനകളിലും മുഖ്യമായ സ്ഥാനം അഗ്നിക്ക് വന്നു. അഗ്നിയെ കണ്ട് കണ്ട് കാണുന്നവനെല്ലാം അഗ്നിമയമായി തോന്നും. അതുകൊണ്ട് അഗ്നിയായി ഭാവന ചെയ്യുന്നു. സമിധോ യശ സൂര്യ സമിധ ഇവ സമിധ സൂര്യന ഹി ദ്വിലോക സമിധ്യത. സൂര്യൻ സമിത്താണ്, സമിത്ത് പോലെ എന്നത് സമിധൈവ. സമിത്തം എന്ന് പറഞ്ഞാൽ ഇന്ധനം എന്നത്. സൂര്യന ഹി ദ്വിലോക സമിധ്യത. സൂര്യനെ കൊണ്ടാണല്ലോ ദ്വിലോകം പ്രകാശിക്കുന്നത്. ദ്വിലോകത്തിൽ സൂര്യനുണ്ടോ എന്ന് ചോദിക്കും. അതായത് ഭൂമിയിൽ നിന്നും മേലോട്ട് നോക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരം, അതെല്ലാം ദ്വിലോകമാണ്. അവിടെ എവിടെയാണ് ഈ സ്വർലോകം? അവിടെയാണ് ഈ കർമ്മം ചെയ്തവൻ അവൻ്റെ സുഹൃതത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത്. സുഹൃതസ്യ ലോകം എന്ന് ശ്രുതി പറയുന്നു. ആകാശത്തിൽ നോക്കുമ്പോഴാണ് സൂര്യനും കാണുന്നത്. അതുകൊണ്ട് പറയുന്നു എന്താണ് സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ലോകം എന്ന് വെച്ചാൽ ലൗകികമായ ഇവിടെയുള്ള ഈ പ്രകാശങ്ങളുണ്ടെന്നും പ്രകാശിക്കാത്ത സ്ഥലം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദ്വിലോകത്തെ വിശേഷിപ്പിക്കുന്നത്. തഥോഹി ദ്വിലോക നിഷ്പന്ന സോമാ പർജന്യോ ദ്വിതീയോ അഗ്നി സംഭവതി. ആ ദ്വിലോകത്തിൽ നിന്ന് നിഷ്പന്നമാണ് സോമൻ. അവിടെയാണല്ലോ അത് പ്രകാശിക്കുന്നത്, ചന്ദ്രൻ. അതിൽ നിന്ന് പർജന്യം, വൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന മേഘം. പർജന്യത്തിന് വൃഷ്ടി എന്ന് അർത്ഥം പറയും. അത് രണ്ടാമത്തെ അഗ്നി. അത് സോമനും പർജന്യവുമായിട്ടുള്ള സമാനത കൊണ്ടാണ് പറയുന്നത്. സോമാ പർജന്യ എന്ന് പറയുന്നത് സോമൻ ശീതകാരിയാണ്, വൃഷ്ടിയും ശീതത്തെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തി പറയുന്നത്. ഇവിടെ മന്ത്രത്തിൽ പറയുന്നില്ല, ചാന്ദോഗ്യത്തിൽ അത് പറയുന്നത്. അത് മനസ്സിൽ വച്ചിട്ടാണ് ഭാഷ്യകാരനോട് പറയുന്നത്. സോമാ പർജന്യ ദ്വിതീയോഗ്നി സംഭവതി. സോമനിൽ നിന്നിങ്ങനെ പർജന്യം ഉണ്ടാകും. ശരിക്കും വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ സംഭവിക്കുന്നുണ്ട്. പർജന്യത്തിന് തന്നെ ഇവിടെ ഭാഷകാരൻ പറയുന്ന ഇവിടെയല്ല, ശാന്തോഗ്യത്തിൽ പറയുന്നു. പർജന്യം എന്ന് പറയുന്നതുകൊണ്ട് അതിൻ്റെ ആദ്യ ദൈവിക ഭാവത്തെ എടുത്താൽ മതി, ഭൗതിക രൂപത്തെ എടുക്കുന്നു. നമ്മൾ കാണുന്ന മേഘവും മഴയുമല്ല, എല്ലാത്തിനും പിന്നിൽ ഒരു ഓരോന്നിനും പിന്നിൽ ഓരോ ആദിദൈവിക ഭാവമുണ്ട്. അപ്പോൾ ഇവിടെ സർവത്ര ആദ്യ ദൈവിക ഭാവത്തെ ആണ് സങ്കല്പിക്കുന്നത്. അല്ലാതെ ഭൗതികമായ വസ്തുക്കളെ സങ്കല്പിച്ചിട്ട് എന്താ കാര്യം? ഉപാസനം ഭാവന ചെയ്യുന്നത് ഇപ്പറയുന്ന ഓരോന്നിനും പിന്നിലുള്ള ദൈവിക ഭാവത്തെയാണ്, അല്ലെങ്കിൽ ദേവതാഭാവത്തെയാണ് അനുധ്യാനിക്കുന്നു. അതാണ് മാർഗം. ദക്ഷിണായന ഉത്തരായണ മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവിടെ ഓരോ മാർഗത്തിനുമുള്ള ദേവതകളെ കുറിച്ച് പറയുന്നു. അതുപോലെ ഇവിടെയും ഒരു മാർഗത്തെക്കുറിച്ച് പറയുകയാണ്. മാർഗം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ വസ്തുക്കളാകാൻ വേണ്ടി, ജീവനെ നയിക്കുന്ന ദേവതാവിശേഷങ്ങളാണ് എന്ന് പറയുന്നു. ഇവിടെ പർജന്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അവിടെ ആ ദേവതയാണ്, അതിനെ ഭാവന ചെയ്യുക എന്നെടുക്കണമെന്ന് ശാന്തോപ്യത്തിൽ ഭാഷയത്തിൽ പറയുന്നു. അതാണ് മറ്റൊരു അഗ്നി, അങ്ങനെ ഭാവന ചെയ്യുന്നു. തസ്മാശ്ച പർജന്യ ഓഷധയ പ്രതിയാം സംഭവന്തി, വൃഷ്ടിയിൽ നിന്നാണ് ഓഷധികൾ ചെടികൾ പൃഥ്വിയാൽ സംഭവന്തി, പൃഥ്വിയിലുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന അന്നം, അന്നത്തെ ഉദ്ദേശിച്ച് പറയാണ്. വൃഷ്ടിയില്ലാതെ അന്നമില്ല, ഭൂമിയിൽ അന്നം ഉണ്ടാകുന്നത് ആ വൃഷ്ടിയിൽ നിന്നാണ്, ഓഷധികളിൽ നിന്നാണ്. ഓഷധിഭ്യ, ഓഷധി സംസ്കൃതത്തിൽ ഓഷധി എന്ന് പറയും, മലയാളത്തിൽ ഔഷധി എന്നും പറയും. സസ്യങ്ങൾ ഉദ്ദേശിച്ച് പറയുന്നു, ഇവിടെ എല്ലാത്തിനും ഉദ്ദേശിച്ചു. അതിന് നിന്ന് ഭേദങ്ങൾ പറയും, പക്ഷെ ഇവിടെ പൊതുവെ പറയുകയാണ് ഔഷധി എന്ന് പറഞ്ഞ സസ്യങ്ങൾ. ഔഷധികളിൽ നിന്നോ പുരുഷാഗ്നോ ഹുതാഭ്യ ഉപാദാന ഭൂതാഭ്യ പുമാൻ അഗ്നി രേതസ്യഞ്ചതി യോഷിതായാം യോഷിതി യോഷാഗ്നു സ്ത്രീയാം. ഈ ഔഷധികളിൽ നിന്നും അതൊരു അഗ്നിയാണ്. ദ്യു പർജന്യം പൃഥിവി, ആ പൃഥിവിയിലിവിടെ പ്രധാനമായിട്ട് ഔഷധികളെടുത്ത് സസ്യങ്ങൾ, അതിൽ അന്നം ഉണ്ടാകും. ആ അന്നത്തെ പുരുഷനിൽ ഹുതാഭ്യ പുരുഷാഗ്നി, പുരുഷനാണ് അടുത്ത അഗ്നി. പുരുഷനിൽ അന്നത്തെ ഹവിസായി അർപ്പിക്കുന്നു, അതാണ് പുരുഷാഗ്നി എന്ന് പറഞ്ഞത്. ഉപാദാന ഭൂതാഭ്യ, അപ്പൊ പുരുഷനിൽ നിന്നാണ് ഇതിനെ ജീവന്റെ സൃഷ്ടി. ജീവന്റെ സൃഷ്ടിക്ക് മുഖ്യ കാരണം പുരുഷൻ. എന്തുകൊണ്ട്? ആ സ്വർഗലോകത്ത് അല്ലെങ്കിൽ ദുലോകത്തിലിരുന്ന ആ ജീവൻ ഇങ്ങനൊരു മാർഗത്തിലൂടെ ഭൂമി വന്ന് പുരുഷനെ പ്രവേശിച്ചു സൃഷ്ടിയിലൂടെ. സസ്യത്തിലൂടെ അതിൽ നിന്ന് പിന്നെ അന്നമായി, അന്നം പുരുഷന്റെ ശരീരത്തിൽ പ്രവേശിച്ചത് രേതസ്സായി, രേതസ്സായി അത് സ്ത്രീയിൽ പ്രവേശിക്കുന്നു, സ്ത്രീയിൽ നിന്നത് പ്രജയാകുന്നു. അതാണ് രേതസ്സിഞ്ചതി യോഷിതായാം യോഷതി യോഷാഗ്നു സ്ത്രീയാം. ആ ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു. കാരണം എങ്ങനെ ഈ സ്വർഗലോകത്തിൽ ഇരുന്ന ജീവൻ പ്രജയായി സ്ത്രീയിലൂടെ പുറത്തു വന്നു, അതിന്റെ മാർഗത്തെക്കുറിച്ച് പറയുന്നു. യോഷാഗ്നു സ്ത്രീയാം ഏവം ക്രമേണ ബഹുഹി ബഹുഹ പ്രജാഹ, ഇങ്ങനെ ഈ ലോകത്ത് പ്രജകൾ, അത് പുരുഷനും സ്ത്രീയും അതിൽ നിന്ന് വരുന്ന പ്രജകളെന്നെടുക്കുന്നുണ്ട് സർവജീവജാലങ്ങൾ. ഇത്തരത്തിലുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദ്വിലോകത്തിൽ നിന്നും ആ ജീവൻ ഇങ്ങനെ സഞ്ചരിച്ച് സ്ത്രീയിലൂടെ സന്താനമായി പുറത്തു വരുന്നു. ബഹ്യുഹ പ്രജാഹ, മനുഷ്യർ എന്ന് പറയുമ്പോൾ പറയുന്നു ബ്രാഹ്മണാദ്യ, ഇവിടെ ഈ ലോകത്ത് കാണുന്ന ബ്രാഹ്മണർ തുടങ്ങിയ പ്രജകൾ. ബ്രാഹ്മണാദ്യ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യനിങ്ങനെ വിഭജിച്ചിരിക്കുന്ന ഈ പ്രജകൾ ഈ രീതിയിൽ ദ്വിലോകത്തിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നതാണ്. പുരുഷ പരസ്മ സംപ്രസൂത സമുത്പന്ന, ഇതിനുമെല്ലാം ആദ്യ കാരണമായിരിക്കുന്ന ആ പരമപുരുഷൻ തന്നെ. ഇതിനെക്കുറിച്ച് എന്തിന് വിശദീകരിക്കുന്നു ഭാഷ്യകാരം പറയും, ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല, ചാന്ദ്രഗിരി പറയും. ഈ ഗതിയെക്കുറിച്ച്, ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുമ്പോൾ കാണാവ് സ്വർഗത്ത് പോയി, സ്വർഗത്ത് പോയിട്ടും അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഭൂമിയിൽ പ്രജയായി ജനിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഈ ഗതാഗതത്തിൽ വിരക്തി ഉണ്ടാകും, താല്പര്യം കുറയും. ഉയർന്നൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് കർമ്മവും ഉപാസനയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പ്രയാസപ്പെട്ട് ഒരു സ്ഥാനം നേടിയാലും അവിടെ നിന്ന് വീണ്ടും ഭൂമിയിൽ വന്ന് വീണ്ടും പ്രജയാകേണ്ടി വരുന്നു. അപ്പോൾ കർമ്മത്തിൽ നിന്ന് അവന് വിരക്തി വരുന്നു. കർമ്മത്തിൻ്റെ ആത്യന്തികമായ ഫലം ഇതാണ്, സ്വർഗത്തിലെത്താം, പക്ഷെ അവിടെ നിന്ന് വീണ്ടും മനുഷ്യജന്മത്തെ പ്രാപിക്കേണ്ടി വരുന്നു. ഇത് മനസ്സിലാക്കി ചിന്തിച്ച് വിവേകപൂർവം ഇതിൽ നിന്നും വിരക്തനാകുക, എന്നിട്ട് ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, സ്വർഗത്തിന് ഹേതുവായിരിക്കുന്ന വൈദികമായ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗതിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്ന് ഭാഷകാരൻ അവിടെ പറയുന്നത്. തസ്മാദ് അഗ്നി സമിധോ യസ്യ സൂര്യഃ സോമാത് പർജന്യ ഓഷധയ പൃഥിവ്യാം ഉമാൻ ഭേദസിഞ്ചതി യോഷിതായാം ബഹി പ്രജാ പുരുഷ സംപ്രസൂത തസ്മാത് രജസ്സമ യജുംഷി ദീക്ഷാ യജ്ഞാശ്ച സർവേ ക്രതവോ ദക്ഷിണാശ്ച സംവത്സരസ്യ യജമാനശ്ച ലോകാഃ സോമോ യത്ര പവതേ യത്ര സൂര്യഃ പിഞ്ച കർമ്മസാധനാനി ഫലാനി ച തസ്മാദേവി ത്യാഗ. ഇതെല്ലാം പറയുന്നത് സാധാരണ മനുഷ്യനോടല്ല, ലൗകികനായ സാധാരണ മനുഷ്യനോടല്ല, ഉപദേശങ്ങളല്ല. ഇതെല്ലാം കർമ്മനിഷ്ഠരായ വൈദികന്മാരോട് പറയുകയാണ്. അവരുടെ മനസ്സിൽ വേദവും വേദത്തിലെ കർമ്മങ്ങളും യജ്ഞവും ദീക്ഷയും ഇതൊക്കെ ഉള്ളൂ അവരുടെ മനസ്സിൽ, മറ്റൊന്നവരുടെ മനസ്സിലില്ല. അപ്പോൾ അതുമാത്രം ചിന്തിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളീ കാണുന്ന ഈ സർവവും ഒരു പുരുഷനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ ഈ കർമ്മത്തിലല്ല, മറിച്ച് സർവത്തിനും കാരണമായിരിക്കുന്ന ആ പരമപുരുഷനിലാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അസംഗതമാണ്. മുമ്പിൽ ദീക്ഷയില്ല, യജ്ഞമില്ല, ക്രതുക്കളില്ല, ദക്ഷിണയില്ല, ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടെന്താ, ഇതൊക്കെ പുരുഷനാണെന്ന് മനസ്സിലാക്കിയിട്ടെന്താ എന്ന് തോന്നുന്നു. പക്ഷെ ഇത് പറഞ്ഞല്ലോ, ഇത് മുഴുവൻ ആ വൈദികമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്കേ ഇത് അർത്ഥവത്തായി തീരത്തുള്ളൂ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഥ പോലെ തോന്നും. വൈദികന്മാർക്ക് അങ്ങനെയല്ല, ഇതവർ കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ബുദ്ധിയിലിത് ഗ്രഹിക്കും. നമ്മൾ ഏതിലാണോ നിരന്തരം മുഴുകിയിരിക്കുന്നത് അതല്ല പരമാർത്ഥം. വൈദികനെ സംബന്ധിച്ച് കർമ്മമാണ് പരമാർത്ഥം, കർമ്മ സാധനങ്ങളാണ് പരമാർത്ഥം, അതിൻ്റെ ഫലമാണ് പരമാർത്ഥം, സ്വർഗം പോലെയുള്ളത് പറയുന്നു. അതല്ല യസ്മാത്, ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്, ആ പുരുഷനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ പരമപുരുഷപ്രാപ്തിയാണ് പുരുഷാർത്ഥം, അല്ലാതെ സ്വർഗപ്രാപ്തിയല്ല പുരുഷാർത്ഥം. സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ക്ലേശിക്കേണ്ട കാര്യമില്ല, കർമ്മ അനുഷ്ഠാനത്തിന് വേണ്ടി ക്ലേശിക്കേണ്ട കാര്യമില്ല. കഥം തസ്മാത് പുരുഷാർ ഒരുച്ചോ, എന്തൊക്കെ എങ്ങനെ അതിൽ നിന്നുണ്ടാകുന്നു പറയുന്നു. ഏർക്ക് കഥം എങ്ങനെ ചോദ്യമാണ് അവിടെ നടത്തുന്നത്, അതൊരു ചോദ്യമാണ്. കഥം അതെങ്ങനെ സംഭവിക്കുന്നു. തസ്മാത് പുരുഷാദ് ഋചഃ, അതിൽ നിന്ന് ഇർക്കുകളുണ്ടായത് അതിൽ നിന്നാണോ. ഇർക്ക് മന്ത്രങ്ങൾ അതാണല്ലോ കർമ്മത്തിന് മുഖ്യമായ ആധാരമായിരിക്കുന്നത്. വൈദികന്റെ മനസ്സ് മുഴുവൻ ഈ മന്ത്രങ്ങളാണ്, ഇർക്ക് മന്ത്രങ്ങൾ പറയുന്നു. അതല്ല, ആ മന്ത്രങ്ങളല്ല, ആ മന്ത്രങ്ങൾ എവിടെ നിന്നോ ഉണ്ടായി, ഏത് ആ പുരുഷനാണ് മുഖ്യം, മന്ത്രങ്ങളല്ല. എന്താണ് ഇർക്കെന്ന് പറയുന്നത്? നിയത അക്ഷരപാദ അവസാന ഗായത്രിയാദി ഛന്ദോ വിശിഷ്ട മന്ത്ര. അതിന് നിയതമായ അക്ഷരങ്ങളുണ്ട്, നിയതമായ പാദങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിന് ഛന്ദസ്സുകൾ വൃത്തം. ഗായത്രി, പുഷ്ണി തുടങ്ങിയ, ബൃഹതി തുടങ്ങിയ ഛന്ദസ്സുകളോട് കൂടിയത്. ഛന്ദോ വിശിഷ്ട മന്ത്രാഹ അങ്ങനെയുള്ള മന്ത്രങ്ങളെയാണ് ഋക്കുകളെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയുക വേദമാണ്, ഋക്കെന്ന് പറയുന്നത് മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ കൂടുതലുള്ള ഭാഗത്തിന് വേദം എന്ന് പറയുന്നു. ആ മന്ത്രങ്ങൾ ഇരുക്കുക, അത് അതിൽ നിന്നുണ്ടായത്. പിന്നെ കർമ്മത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന സാമമന്ത്രങ്ങൾ, സാമം പാഞ്ചഭക്തികം സാപ്തഭക്തികം ച സ്തോഭാദി ഗീതവിശിഷ്ടം, ഇതും ശാന്തോക്യത്തിൽ വിശദീകരിക്കുന്ന കാര്യമാണ്. പാഞ്ചഭക്തികം അഞ്ചവയവങ്ങളോടുകൂടിയത്, അഞ്ച് ഭാഗങ്ങളോടുകൂടിയതാണ്. അതേതൊക്കെയാണെന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഹിങ്കാരം അതിൻ്റെ ഒരു ഭാഗമാണ്. പ്രസ്താവം ഒരു മന്ത്രഭാഗത്തിൻ്റെ പേരാണ്. ഉദ്ഗീത മന്ത്രങ്ങൾ ചാന്തോക്യത്തിലും മറ്റും ഉദ്ഗീത മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രതിഹാരം നിധനം ഇതാണ്. ഇതെല്ലാം കർമ്മ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓരോ വൃത്തികളും ഓരോ സമയത്ത് ചൊല്ലേണ്ട മന്ത്രങ്ങളാണ്. അങ്ങനെ പഞ്ചഭക്തെ അഞ്ചപയങ്ങളുള്ളത്, അല്ലെങ്കിൽ സാപ്തഭക്തി ഏഴ് ഭാഗങ്ങളുള്ള സമമന്ത്രങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് പറയുന്നത്? ഹിങ്കാരം, പ്രസ്താവം, ആദി ഓങ്കാരം, ഉദ്ഗീതം, പ്രതിഹാരം, ഉപദ്രവം, നിധനം എന്ന് പറയുന്ന ഏഴ് അവയവം. അതന്നെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ശാന്തോക്യത്തിലും പറയുന്നുണ്ട്. മന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ കർമ്മത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ വൃത്തികളും ചൊല്ലേണ്ട മന്ത്രങ്ങൾ. അത് സാമത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് സാമമന്ത്രങ്ങൾ. അങ്ങനെയുള്ള സാമമന്ത്രങ്ങൾ സപ്തഭക്തി ഗുഞ്ച സ്തോഭാദി ഗീതവിശിഷ്ടം. സ്തോഭം ചിലക്ഷരങ്ങൾ, ആ എന്ന് പറയുന്നത് കൂടുതമായി ഉച്ചരിക്കുക എന്ന വിശേഷം അവിടെ അർത്ഥം കാണത്തില്ല. ആ എന്ന് നീട്ടിക്കൊണ്ടിരിക്കും മന്ത്രം ചൊല്ലുമ്പോൾ. അത് സ്തോഭം ഗീതവിശിഷ്ടം എന്നാ. അത് സാമത്തിൻ്റെ നീട്ടിച്ചൊല്ലുക, സാമത്തിൻ്റെ ക്ലുതമായി ഉച്ചരിക്കുക. അത് സാമത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ തുടക്കം സാമമാണെന്ന് പറയുന്നത്. അത് സാമത്തിൻ്റെ പ്രത്യേകതയാണ്. യജൂംഷി പിന്നെ യജുർ മന്ത്രങ്ങൾ അനിയത അക്ഷരപാതാഹ, അതായത് ഇർക്ക് പോലെ കൃത്യമായ ഛന്ദോ ബദ്ധമല്ല യജുർ മന്ത്രങ്ങൾ. ഏകദേശം ഗദ്യം പോലെയും വരും. അതാണ് അനിയത അക്ഷരപാദാവസാനാനി, ക്ലിപ്തമായ അക്ഷരങ്ങളും പാദങ്ങളും. ഗായത്രി എന്ന് പറയുന്ന ഒരു ഛന്ദസ് ഛന്ദരൂപത്തിലാണ് മന്ത്രമെങ്കിൽ അതിന് ഏറെക്കുറെ കൃത്യമായ പാദങ്ങളും അക്ഷരങ്ങളും കാണും. യജുർമന്ത്രങ്ങൾ അങ്ങനെയല്ല, അതിനങ്ങനെയില്ല. അങ്ങനെ അല്ലാതൊരു മന്ത്രം അത് ഗദ്യം പോലെയും വരും. വാക്യരൂപാണി ഏവം ത്രിവിധ മന്ത്ര, അങ്ങനെ മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. ഇരുക്ക്, യജസ്, സാമം, അഥർവം എന്ന് പറഞ്ഞ മന്ത്രങ്ങളുണ്ട്. അത് പലതും കൂടി ചേരുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം പറയാത്തത്. മന്ത്രങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. സാമരം അഥർവം എന്ന് പറയുന്നതിൽ പലതും വളരെ പിൽക്കാലത്ത് ഉണ്ടായതും പലരും എഴുതി ചേർത്തുമെല്ലാം ഉണ്ട് അഥർവത്തിൽ. ഇതങ്ങനെയല്ല. ഋഗ്യജസ്സാമ മന്ത്രങ്ങൾ പ്രാചീനങ്ങളാണ്, വളരെ പ്രാചീനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഉപനിഷത്തും ഇതല്ല ഉപനിഷത്തുകൾ അഥർവത്തിൻ്റെ ഭാഗമായും വരുന്നുണ്ട്. ഈശാവാസ്യം പോലുള്ള ഉപനിഷത്തുകളും അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും ആ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. ദീക്ഷ മൗഞ്ചിയാദി ലക്ഷണാഹ, ദീക്ഷ ദീക്ഷയുടെ അടയാളമാണ് കർമ്മം ചെയ്യുന്നതിന് പ്രത്യേകിച്ചും അശ്വമേധം പോലെയുള്ള വലിയ യാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ യജമാനൻ യാഗം ചെയ്യേണ്ട ആള് യാഗകർത്താവ്, പുരോഹിതന്മാരല്ല, യാഗകർത്താവ്. പുരോഹിതന്മാർ ചെയ്യിക്കുന്നതാണ്, യജമാനൻ യാഗത്തിൻ്റെ കർത്താവ്. കർമ്മത്തിന് വേണ്ടി യജമാനൻ സ്വീകരിക്കുന്ന വ്രതത്തെയാണ് ദീക്ഷ എന്ന് പറയും. അത് വ്രതമാണ്, അതിൽ ചില നിയമങ്ങളൊക്കെ പാലിക്കുന്നത്. അതിനൊന്നാണ് മൗഞ്ചിയാദി, മൗഞ്ചി ബന്ധനം എന്ന് പറയുന്നത്. കുഞ്ഞപ്പുല്ല്, മുഞ്ച എന്ന് പറയുന്ന പുല്ല്, ജലത്തിലുണ്ടാകുന്ന ഒരു സൈസ് പുല്ലാണ്. ആ പുല്ല് പിണച്ച് അതിനെ ചുറ്റി കയറുപോലെയാക്കി അത് ആ ദീക്ഷയുടെ ഒരു ഭാഗമായിട്ട് വിളിയിൽ കെട്ടുക. അതിന് മൂഞ്ചി ബന്ധനം എന്ന് പറയുന്നു. പോണനൂല് ധരിക്കുന്നതിനും പറയും, ഉപനയനം അതിനെയും പറയും മൂഞ്ചി ബന്ധനം. യാഗത്തിൽ ഇങ്ങനെ ചെയ്യും. അത് ലക്ഷണമാണ് ഇതിൻ്റെ ഈ ദീക്ഷ. ദീക്ഷ എന്ന് പറയുന്ന ആ വ്രതം സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷണമായി പഴയകാലത്ത് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി മറ്റ് പല ചടങ്ങുകളുമുണ്ട്. ഉറപ്പിക്കുകൾ, യജമാനന് വേണ്ടി ചെയ്യുന്ന ചടങ്ങുകൾ, അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇവിടെ ദീക്ഷ, മുഞ്ചിയാതി, ലക്ഷണം. കർത്തൃനിയമവിശേഷ, യജമാനന്റെ ചില പ്രത്യേക നിയമങ്ങൾ. അപ്പോൾ വൈദികൻ എപ്പോഴും ചിന്തിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് അവരോട് പറയുന്നു, ഇതെല്ലാം ഏത് പുരുഷനിൽ നിന്നാണോ ഉണ്ടായത് ആ പുരുഷനെ അറിയുക. അല്ല, ഇതെല്ലാം അറിഞ്ഞിട്ട് സംസാരമല്ലാതെ വേറൊരു ഫലമില്ല. ഒരു വൈദികൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, മന്ത്രങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, കർമ്മത്തെ അറിഞ്ഞിരിക്കണം, കർമ്മത്തിൻ്റെ വിധികൾ അറിഞ്ഞിരിക്കണം, ദീക്ഷാവിധികൾ പോലുള്ള വിധികൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇതൊക്കെയാണ്. അതുപോലെ ഇതെല്ലാം എവിടെ നിന്നുണ്ടായി അതറിയുക. യജ്ഞാശ്ച സർവേ അഗ്നിഹോത്രാദയഃ, യജ്ഞം, അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ, എല്ലാ യജ്ഞത്തിനും എല്ലാ കർമ്മങ്ങൾക്കും യജ്ഞമെന്ന് പറയും. കർത്തവഃ സയൂപാഹ, അതിനെ തന്നെ പലതായിട്ട് വിഭജിക്കും. അതിൽ സയൂപാഹ, യൂപം ഉപയോഗിക്കുന്നു. അശ്വമേധത്തിനും മറ്റും അശ്വത്തെ ബന്ധിക്കുന്നതിന് വേണ്ടി യൂപം ഉപയോഗിക്കുന്നുണ്ട്. യൂപം എന്ന് വെച്ചാൽ കുറ്റി. അതിനെ ഉപയോഗിക്കുന്നതിന് ക്രതുക്കൾ എന്ന് പറയും. അതുപോലെ യാഗം, ഹോമം, ഇതിനെല്ലാം വൈദികന്മാർ പ്രത്യേകിച്ച് നിർവചിക്കും. യാഗം ഇന്നതാണ്, ഹോമം ഇന്നതാണ്, പൊതുവെ പറയുമെങ്കിൽ യജ്ഞം ഇന്നതാണ്, ക്രതു ഇന്നതാണ്. അതുപയോഗിക്കുന്ന ദ്രവ്യങ്ങളനുസരിച്ച് മറ്റും അതിനെ വേർതിരിക്കും. സോമം ഉപയോഗിക്കുന്നത് ഒന്നാണ്, നെയ്യ് ഉപയോഗിക്കുന്നത് മറ്റൊന്നാണ്. ഈ തരത്തിൽ അതിനെ വേർതിരിക്കുന്നത് മീമാംസ. അതനുസരിച്ച് ആണെങ്കിൽ യജ്ഞം പൊതുവായി പറയുന്നു, ക്രതു, യാഗം, ഹോമം ഇതെല്ലാം വേറെ വേറെ പറയുന്നു.